Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഈ ജഗത് സർവവും വിദ്യുത് ഭോജനേന തൃപ്തം ഭൂതി. അഗ്നിഹോത്രിയെ എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ജഗത്ത് മുഴുവൻ ചിന്തിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ജഗത്ത് മുഴുവൻ തൃപ്തിയെ നേടുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് എന്താണ്? ആ വൈശ്വാനര ഉപാസകന്റെ സർവാത്മഭാവം ആ വൈശ്വാനര ഉപാസകൻ തന്നെയാണ് സർവപ്രാണികളിലൂടെയും ഭക്ഷിക്കുന്നത് എന്ന് അതിന്റെ ഫലമായ സർവാത്മഭാവത്തെ കാണിക്കുന്നു. ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല, വ്യാഖ്യാനങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ആറാധ്യായം ശ്വേതഹേതുർഹ ആരുണേയഹ ആസക്തം പിതാ ഉവാച സേതകേതോ വസബ്രഹ്മചര്യം നവൈ സൗമ്യ അസ്മത്കുലീനോ അനനുച്യ ബ്രഹ്മബന്ധുരിവ ഭവതീതി. ശ്വേതഹേതുർഹ ആരുണേയ ആസൈത്യ ആദ്യ അധ്യായ സംബന്ധ ഇവിടെ ഇങ്ങനെ തുടങ്ങുന്നത് പൂർവ്വ അധ്യായം ഇതുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സർവം ഖല്ലിതം ബ്രഹ്മതജ്ജലാനിത്യുക്തം കഥം തസ്മാ ജഗതിദം ജായതേ തസ്മിന്നേവ ച ലീയതേ അനിരിജ തേനേവ ഇത്യേതദ് വക്തവ്യം. മുമ്പ് പറഞ്ഞു സർവം ഖല്ലിതം ബ്രഹ്മ തജ്ജല അനിരിശാന്ത ഉപാസീത. അവിടെ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. എന്താണ്, എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ ജഗത്ത് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അതിൽ തന്നെ നിലനിൽക്കുന്നത്, എങ്ങനെയാണ് വിലയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അനന്തരം ചേകസ്മിൻ ഭുക്തേ വിദുഷി സർവം ജഗത് തൃപ്തം ഭവതി. വിദ്വാൻ സർവാത്മഭാവത്തെ കുറിച്ച് പറഞ്ഞു. വിദ്വാൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവൻ തൃപ്തമാകുന്നു, പ്രാണികളെല്ലാം തൃപ്തമാകുന്നു എന്ന് വെച്ചാൽ അതെല്ലാം സർവത്ര വ്യാപിച്ചിരിക്കുന്ന വൈശ്വാനിൽ തന്നെയാണ് സമർപ്പിക്കുന്നത്. ഇത്യുക്തം തദ്ദേകത്വേ സത്യ ആത്മന സർവഭൂതസ്തസ്യ ഉപപദ്ധതി. ഇതെല്ലാം യോജിക്കണമെങ്കിൽ എന്ത് വേണം? സർവഭൂതങ്ങളിൽ വിരിക്കുന്ന ആത്മാവേകമാകണം. ഇനി അടുത്ത് ആറാം അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഇതാണ് തത്വമസി. അതിവിടെയാണ് ഉപദേശിക്കുന്നത്. അതിന്റെ താല്പര്യം എന്താണ്? ദേഹത്വസതി, അത് ആത്മാവ് ഏകമായിരിക്കണം, ആ സർവഭൂത സ്ഥിതനായിരിക്കണം എന്ന ആത്മഭേദേ കഥം ചത്ത ദേഹത്വം. അതുകൊണ്ട് ആത്മഭേദം വന്നു കഴിഞ്ഞാൽ ഏകത്വം സാധ്യമല്ല. ഇതി തദർത്ഥവും ഷഷ്ടോധ്യായ ആരംഭ്യത. അതിനു വേണ്ടിയിട്ടാണ് ഈ ആറാധ്യായം. പിതാ പുത്രാഖ്യായിക വിദ്യാ സാരിഷ്ടത്വ പ്രദർശനാർത്ഥ. വിദ്യയുടെ ആ സാരമായ കാര്യത്തെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കഥാരൂപത്തിലൂടെ പറയുന്നത്. കഥാരൂപത്തിൽ പറയുമ്പോൾ അത് മനസ്സിലാക്കുന്നതിന് കുറച്ചുകൂടി എളുപ്പമാകും. അതിനു വേണ്ടിയിട്ട് ശ്വേതകേതുർഹരിതി നാമതോ വൈദിക്യാർത്ഥ ശ്വേതകേതുർഹ. ശ്വേതകേതു പലതരത്തിലും പ്രസിദ്ധനാണ്. മുമ്പും വന്നു ശ്വേതകേതു ആരുണി എന്ന് മുമ്പ് പറഞ്ഞു. വൈദിക പ്രസിദ്ധി അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വൈദികന്മാരെല്ലാം ശ്വേതകേതുവിനെ അറിയുമായിരുന്നു. ആരുണേയഹ ആസ ആരുണേയോ അരുണസ്യ പൗത്ര ആസ ആരുണേയൻ അരുണസ്യ പൗത്രൻ അരുണന്റെ പുത്രൻ ആരുണി ആരുണിയുടെ പുത്രൻ ആരുണേയൻ ആയിരുന്നു. തം പുത്രം ആരുണി പിതാ യോഗ്യം വിദ്യാഭാജനം മന്വാനഹ തസ്യ ഉപനയന കാലാത്യമിന്റെ പശ്യൻ വാജ. തം പുത്രം ആരുണി പിതാ പിതാവിന്റെ പേര് ആരുണി എന്നാണ് ആ പുത്രനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? യോഗ്യം വിദ്യാഭാജനം, അവനിപ്പോ വിദ്യ സ്വീകരിക്കേണ്ട സമയമായി. ഉപനയന കാല അത്യം ജപശ്യൻ, ഉപനയന കാലം കഴിയുകയാണ്. യഥാസമയം ഉപനയനം ചെയ്ത് വിദ്യ അഭ്യസിപ്പിക്കണം. ഉപാചാഭിഷേതകേതു അനുരൂപം ഗുരു കുലസ്ത്രീയത്വവസബ്രഹ്മചര്യം. ഇതിന്റെ കുലത്തിന് അനുരൂപനായിരിക്കുന്ന, കാരണം നിന്റെ കുലം വിദ്വാൻമാരുടെ കുലമാണ്, അതിനനുകൂലമായിരിക്കുന്ന ഒരു ഗുരുവിനെ സമീപിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുമെന്ന് പറഞ്ഞാൽ വിദ്യ സ്വീകരിക്കും. ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം വിദ്യ സ്വീകരിക്കുക എന്നാണ്. ബ്രഹ്മചര്യം വിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ്, വേദാധ്യയനത്തിന് വേണ്ടിയിട്ടാണ് ബ്രഹ്മചര്യം. വസ ചെയ്തു വസ ബ്രഹ്മചര്യം. ഏതധികം യത് അസ്മത് പുലീനോ ഹേ സൗമ്യ അനനൂച്യ അനധീത്യ ബ്രഹ്മബന്ധുരിവ ഭവതി. പറയുന്നു, നമ്മുടെ കുലത്തിൽ പിറന്നവരാരും അനനൂച്യ അധ്യയനം ചെയ്യാതെ കേവലം ബ്രാഹ്മണ നാമധാരി മാത്രമാകുന്നില്ല, ബ്രഹ്മബന്ധു ഇവ ഭവതി. ബ്രഹ്മബന്ധു ആകുന്നില്ല. ബ്രഹ്മബന്ധു നേരത്തെ പറഞ്ഞു, ക്ഷത്രബന്ധു എന്ന് പറഞ്ഞു. ക്ഷത്രബന്ധു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഗോത്രത്തിൽ കുലത്തിൽ പറന്നതാണ്, ജന്മം കൊണ്ട് ക്ഷത്രിയനാണ്, പക്ഷെ ബന്ധുക്കളെല്ലാം ക്ഷത്രിയനാണ്. സ്വയം അവന് ക്ഷത്രിയെ തോന്നുന്നു, ക്ഷത്രിയൻ എന്തൊക്കെയാണോ കാണേണ്ടത് അതൊന്നും അവന് കാണുന്നില്ല. അതുപോലെയാണ് ബ്രഹ്മബന്ധു എന്ന് പറയുന്നത്. ബ്രഹ്മബന്ധു വെച്ചാൽ അവന് ബ്രാഹ്മണരെ ബന്ധുക്കളുണ്ട്, അവന്റെ കുലത്തിൽ ബ്രാഹ്മണരുണ്ട്, പക്ഷെ അവൻ സ്വയം ബ്രാഹ്മണനല്ല. എന്തുകൊണ്ട്? ബ്രാഹ്മണന്റെ യോഗ്യതകളൊന്നും അവനില്ല. അതാണ് ബ്രഹ്മബന്ധു എന്ന് പറയുന്നത്. സ്വയം ബ്രാഹ്മണ കുലത്തിൽ പിറക്കുകയും ബ്രാഹ്മണന്റെ യോഗ്യതകളൊന്നും ഇല്ലാതിരിക്കുന്നവൻ ബ്രാഹ്മണ ബ്രഹ്മബന്ധു. ക്ഷത്രബന്ധു ക്ഷത്രിയന്റെ കുലത്തിൽ പിറക്കുകയും എന്നാൽ ക്ഷത്രിയന്റേതായ യോഗ്യതകളൊന്നും ഇല്ലാതിരിക്കുന്നവൻ ക്ഷത്രബന്ധു. അപ്പൊ നീ വരും ബ്രഹ്മബന്ധുവാകരുത് ഭവതി. അതിനെ വ്യാഖ്യാനിക്കുന്നു, ബ്രാഹ്മണാൻ ബന്ധുവിൻ വ്യപതിശതി എന്നാ സ്വയം ബ്രാഹ്മണ വൃത്ത. ബ്രാഹ്മണരെ അവൻ ബന്ധു എന്ന് പറയുന്നു. ഞാൻ ഇന്ന കുലത്തിൽ പിറന്നവനാണ്, വസിഷ്ഠ ഗോത്രത്തിൽ പിറന്നവനാണ്, എന്റെ കുലത്തിൽ ഇന്ന ഇന്ന ശ്രേഷ്ഠന്മാരായ വിദ്വാൻമാരായ വൈദികന്മാരായ ശ്രോത്രിയന്മാരായ ബ്രാഹ്മണരുണ്ടായിരുന്നു എന്നൊക്കെ ഇവൻ പറയും, പൊങ്ങച്ചം പറയും. ഇവന്റെ പണി പൊട്ടുകച്ചവടമാണ്. അതാണ് എന്താണ് ബ്രാഹ്മണാൻ ബന്ധുവിൻ വ്യപതിശതി. ബ്രാഹ്മണരെ അവൻ ബന്ധു എന്ന് പറയുന്നു, സ്വയം ബ്രാഹ്മണനല്ല. ഇത് തന്നെ ക്ഷത്രിയൻ എന്ന സ്വയം ബ്രാഹ്മണ വൃത്ത. ബ്രാഹ്മണന്റെ ഷട്കർമ്മങ്ങളൊന്നും ഇവൻ അനുഷ്ഠിക്കുന്നില്ല. അധ്യയനം അധ്യാപനം യജനം യാചനം ദാനം പ്രതിഗ്രഹം പോലെയുള്ള ധർമ്മമൊന്നും അവൻ ആചരിക്കുന്നില്ല. ഇവിടെയും മുമ്പ് ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒന്നുകൂടി പറയുകയാണ്. ബ്രഹ്മബന്ധു എന്നുള്ള ശബ്ദത്തെ വ്യാഖ്യാനിച്ചപ്പോൾ ഭാഷകാരൻ അവിടെ അർത്ഥം പറഞ്ഞത് എന്താണോ, ബ്രഹ്മബന്ധു എന്ന് വെച്ചാൽ നീചൻ ആയ ക്ഷത്രിയൻ എന്നർത്ഥം പറഞ്ഞു. ക്ഷത്രബന്ധു എന്ന് പറഞ്ഞു, ക്ഷത്രിയൻ നീചൻ എന്നർത്ഥം പറഞ്ഞു, നീചക്ഷത്രിയൻ. അതേസമയം ഇവിടെ ബ്രാഹ്മണ ബന്ധു എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദം പ്രയോഗിച്ചിട്ടില്ല, നീചബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ടില്ല. ബ്രാഹ്മണന്റെ ആചാരം ചെയ്യാത്തവരെന്നേ പറഞ്ഞു. ഇതാണ് ഒരേ ശബ്ദം, ഒരേ അർത്ഥത്തിലുള്ള ശബ്ദത്തെ രണ്ട് തലത്തിൽ വ്യാഖ്യാനിച്ചപ്പോൾ ക്ഷത്രബന്ധു എന്ന് പറഞ്ഞു, നീചക്ഷത്രിയൻ. ബ്രഹ്മബന്ധു എന്ന് പറഞ്ഞപ്പോൾ ആ ശബ്ദം കണ്ടില്ല. അപ്പോൾ പക്ഷികാരനെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണൻ ഒരിക്കലും മദ്യപനായാലും ശരി, അവൻ നീചനല്ല. ക്ഷത്രിയൻ ഗുരുവാണെങ്കിലും ശരി, അവൻ നീചനുമാണ് ഹീനനുമാണ്. ഇത് ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നും മനസ്സിലാക്കും. ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ടൊന്നുകൂടെ പറയുകയാണ്, അവിടെ വരുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിരുന്നു. കേൾക്കുന്നവർക്ക് അതൊന്നും ഓർമ്മയില്ലെങ്കിലും പറയേണ്ടത് എന്റെ ചോദിക്കാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നു. അതുകൊണ്ട് നീ വെറും നാമധാരി, വെറും നാമമാത്ര ബ്രാഹ്മണനാകരുത്, നീ വേദാധ്യയനം ചെയ്യണം എന്ന് പിതാവ് പുത്രനോട് പറയുന്നു. സഹ ദ്വാദശ വർഷം ഉപേത്യ ചതുർവിംശതി വർഷ സർവാൻ വേദാനധീത്യ മഹാമന അനൂചാനമാനി സ്തബ്ദേവ ആയതം ആയ ശബ്ദ തബ്ദ ഏയായ തംഭ പിത ഉവാച ശ്വേതകേതു എന്ന് സൗമ്യ ഇതം മഹാമന അനൂചാനമാനി സ്തബ്ധോ അസ്യുത തം ആദേശം അപ്രാക്ഷഹ തസ്യ അധഃ പ്രവാസോ അനുമീയതേ പിതഹു. കാരണം ഇവിടെ ഭാഷകാരൻ സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിക്കുകയാണ്, പുത്രനെ വിളിച്ച് പിതാവ് ഇങ്ങനെയെല്ലാം പറഞ്ഞു, നീ നമ്മുടെ കുലത്തിൽ വിദ്യ സ്വീകരിക്കാത്ത ആരുമില്ല, നീ കുലത്തിന് നാണക്കേടുണ്ടാക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ട് നീ ഒരു ഗുരുവിനെ സമീപിച്ച് വിദ്യ അഭ്യസിക്കാൻ പറയുന്നു. വേദാധ്യയനം ഈ കുലത്തിൽ എല്ലാവരും വിദ്വാന്മാരായിരുന്നെങ്കിൽ പിതാവും വിദ്വാനായിരിക്കണമല്ലോ. കാരണം പിതാവ് പുത്രനെ പഠിപ്പിക്കാറുണ്ടല്ലോ, എന്തുകൊണ്ട് പുത്രനെ പഠിപ്പിച്ചില്ല? അതുകൊണ്ട് പറയുന്നു തസ്യ അധഃ പ്രവാസോ അനീമിയതേ പിതു. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് പിതാവ് മറ്റെന്തോ കാര്യത്തിന് വേറെ ഇവിടെ പോകാൻ പോവുകയാണ്. പിതാവിന് സമയമുണ്ടായില്ല, മറ്റോ യാഗമോ എവിടെ എങ്ങനെ കൃത്തിക്കായിട്ടോ മറ്റോ യാഗമോ മറ്റോ ചെയ്യാൻ പോവുകയായിരിക്കും എന്ന് ഭാഷ്യകാരൻ ഊഹിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞു നീ വേറൊരാളുടെ അടുത്ത് പോയി പഠിക്കുക. ഏന സ്വയം ഗുണവാൻ സൻ പുത്രൻ ഉപനിഷ്യതി, സ്വയം ഗുണവാനായിരിക്കുന്ന അരുണി എന്തുകൊണ്ട് പുത്രനെ വിദ്യ അഭ്യസിപ്പിച്ചില്ല? സ പിതൃക്തേതുദ്വാദശ വർഷം സനുപേത്തി ആചാരം ചതുർവിംശതി വർഷോ ബഭൂവ. കാരണം ഈ പിതാവ് പുത്രൻ പോയി പഠിക്കുന്ന ആചാര്യനേക്കാൾ കൂടുതൽ അറിവുള്ള ആളാണ്, കാരണം തത്വമസി ഉപദേശിക്കുന്ന ആളാണ്. അതെ ഉപദേശിച്ചില്ലെങ്കിലും സ പിതൃക്ത ചെയ്തു, പിതാവ് അങ്ങനെ പറഞ്ഞു കേട്ട ചെയ്തു. ദ്വാദശ വർഷം, ദ്വാദശാബ്ദം വിദ്യാ നിയമമാണ്. ഒരു വിദ്യ 12 വർഷം, അതിന്റെ നിയമം അനുസരിച്ച് പഠിച്ചാലേ ആ വിദ്യ പൂർണ്ണമായും സ്വായത്തമാകും. വേദ വിദ്യയെ സംബന്ധിച്ചും അങ്ങനെ 12 വർഷം അധ്യയനം ചെയ്യണം. ദ്വാദശ വർഷം സന്നിവേദ്യാചാര്യം ചതുർവിംശതി വർഷവും ബഭൂവ. 12 വർഷം അവിടെ ചെലവാക്കി താമസിച്ചാണ് തുടങ്ങി, അതുകൊണ്ടൊരു 24 വയസ്സായപ്പോൾ തവത് സർവാൻ വേദാൻ ചതുരോപ്യധിത്യ. ചതുരോ 4 വേദങ്ങളെയും അധ്യയനം ചെയ്തിട്ട് തദർത്ഥം ച ബുദ്ധ, അതിന്റെ അർത്ഥവും മനസ്സിലാക്കി. മീമാംസ മീമാംസയും മനസ്സിലാക്കി, പൂർവമീമാംസ വിചാരം അതും ചെയ്തു. മഹാമനാഹ മഹദ്ഗംഭീരം മനോയസ്യ, വലിയ മനസ്സുള്ളവനായി എന്ന് വെച്ചാൽ വിദ്യയുടെ ഭാരത്തോടുകൂടി തിളക്കണം, അതോടുകൂടി ആസം ആത്മാനം അന്യേഹി മന്യമാനം മനോയസ്യ സ്വയം മഹാമനാഹ. അങ്ങനെയായിരുന്നു ആത്മാനം അന്യ മന്യമാനം മനോയസ്യ മഹാമനാഹ. സർവാൻ വേദാനദിത്യ മഹാമന അനൂച്ചാന മാനി. മഹാമന എന്ന് പറഞ്ഞ് മഹത് ഗംഭീരം മനോയസ്യ, വലിയ മനസ്സുള്ളോ. ആസം അസ്തമം എന്നാണ് അസമം. ആത്മാനം അന്യേഹി മന്യമാനം, അസമമായി തന്നെ കണ്ടു. അന്യേഹി മറ്റുള്ളവർ സമനായല്ല, തന്നെ സ്വയം താൻ കരുതി. അസമം ആത്മാനം അന്യേഹി മന്യമാനം, മറ്റുള്ളവരോട് തന്നെ താരതമ്യം ചെയ്തിട്ട് താൻ അവരെക്കാളെല്ലാം ശ്രേഷ്ഠനാണ്, അസമനാണ് എന്ന് സ്വയം കരുതി. മറ്റാരും പറഞ്ഞതല്ല നീ ശ്രേഷ്ഠനാണ്. 4 വേദങ്ങളും അധ്യയനം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന് തോന്നി താൻ മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠനാണ്. അത് വേദാധ്യയനം ചെയ്തു കഴിഞ്ഞ അവരും കാരണം വളരെ പരിശ്രമിച്ചാണ് വേദം അധ്യയനം ചെയ്യുന്നത്. ആ വേദം അധ്യയനം മുഴുവൻ പൂർണ്ണമായും അത് ഹൃദിസ്ഥമായി കഴിഞ്ഞാൽ അത് ചൊല്ലുമ്പോൾ മറ്റുള്ളവർ ആദരിക്കും ബഹുമാനിക്കും. അപ്പോൾ കരുതും താൻ മറ്റുള്ളവരെക്കാളെല്ലാം ശ്രേഷ്ഠനാണ്, മറ്റുള്ളവരെല്ലാം നീചന്മാരാണെന്ന് തോന്നിപ്പോകും. അത് തന്നെയാണ് ഇവിടെ ശ്രീതഗേതുവിനും പറ്റിയത്. അസമം ആത്മാനം അന്യഹി മന്യമാനം മനോയസി സ്വയം മഹാമന. ആർക്കും സ്വയം തന്നെ ശ്രേഷ്ഠനെന്ന് കരുതാം, പക്ഷെ അത് വിഡ്ഢിത്തമാണ്. അനൂച്ചാനം അനൂച്ചാനമാനി അനൂച്ചാനം ആത്മാനം മന്യന്തേ നിത്യേവം ശീലോ അനൂചാനമാനി സ്തബ്ധ അപ്രണത സ്വഭാവയവായഗ്രഹം. തലക്കനത്തോടുകൂടി അഹങ്കാരം കൊണ്ടുള്ള തലക്കനം. ഇത്രയും വിദ്യ താൻ നേടിയല്ലോ, വേദങ്ങളെല്ലാം തന്റെ ഉള്ളിലായല്ലോ എന്നുള്ള അസ്തബ്ധത. തലയ്ക്ക് പിടിച്ചെന്ന് പറയുന്നത് അഹന്ത ആശീലത്തോടുകൂടി അതുണ്ടാവും. അധ്യയനം കൊണ്ട് അങ്ങനെ ഒരു ദോഷമുണ്ടാവും. അനൂച്ചാനമാനി സ്തബ്ധ അപ്രണത സ്വഭാവ പ്രണതി വിനയം അതില്ലാതെ, ഉള്ളിൽ വിനയമില്ലാതെ ഇയയായ ഗ്രഹം തിരിച്ചു വീട്ടിലെത്തിച്ചേർന്നു. പഠനത്തിന്റെ ഫലം അതാണ്. പിതാവ് ഉപദേശിച്ചു വിട്ടപ്പോൾ മനസ്സിലുണ്ടായിരുന്ന എന്താണ്? ഇവൻ പോയി വിദ്യയെല്ലാം ഗ്രഹിച്ച് ആത്മബോധത്തോടുകൂടി മടങ്ങി വരുമെന്ന്. സംഭവിച്ചതോ അവൻ അക്ഷരത്തെ ഗ്രഹിച്ചു, വേദശബ്ദത്തെ ഗ്രഹിച്ചു, തിരിച്ചു വന്നു വലിയ അഹന്തയോടുകൂടി. തമേവം ഭൂതം ആത്മനോ അനനുരൂപശീലം സ്തബ്ധം മാനിനം പുത്രം ദൃഷ്ട്വാച. തന്റെ കുലത്തിന് യോജിച്ചതല്ലല്ലോ വന്നിരിക്കുന്നത്. വിദ്യ സ്വീകരിച്ചവന്റെ ലക്ഷണമല്ലല്ലോ വിദ്യ കൊണ്ട് വിനയമാണുണ്ടാവില്ല. സ്തബ്ധം മാനിനം പുത്രം ദൃഷ്ട്വ അഭിമാനിയായ സ്തബ്ധനായ അപ്പുത്രനെ കണ്ടിട്ട് പിതാവ് പറഞ്ഞു, സദ്ധർമ്മ അവതാര ചികിത്സയാ. ആ പുത്രന്റെ ഉള്ളിൽ വിവേകത്തെ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പറഞ്ഞു, സേതഗീതു എന്വിധം മഹാമന അനൂചാനമാനി സ്തബ്ധാശ്ചാസി കസ്തി അതിശയപ്രാപ്ത. ഉപാധ്യായ പറയുന്നു, ഇത്രയും വലിയ തലക്കനം കാണിക്കുന്നു, ഇത്രയും വലിയ അഹന്ത നീ പ്രദർശിപ്പിക്കുന്നു, എന്ത് കെട്ടിയിട്ടാണ് എന്ന ചോദിക്കുന്നു. ഉപാധ്യായനിൽ നിന്നും നിന്നെ പഠിപ്പിച്ച ആചാര്യനിൽ നിന്നും ഇത്രയും വലിയ അഹന്ത വരുന്നതിന് വേണ്ടി നീ എന്താണ് നേടിയത്? ആദേശം ആദിശ്യത ഇത്യാദേശ ആദിശ്യത ഇത്യാദേശം കേവല ശാസ്ത്രാചാര്യ ഉപദേശഗമ്യം വിദ്യത ഈയനവാ പരമ്പരം ആദിശ്യതേശ ആദേശ തം അപ്രാക്ഷ്യ പൃഷ്ടവാനസ്യ ആചാര്യ. ചോദിച്ചു, നീ ആചാര്യനോട് ഒരു കാര്യം ചോദിച്ചു, എന്താണോ? കേവലം ശാസ്ത്രാചാര്യ ഉപദേശഗമ്യം, കേവലം ശാസ്ത്രത്തിൽ നിന്നും ആചാര്യനിൽ നിന്നും മാത്രം ഗ്രഹിക്കാൻ കഴിയുന്നുള്ള ഉപദേശം അത് നിനക്ക് നൽകിയോ. നീ ആചാര്യനോട് അതിനെക്കുറിച്ച് ചോദിച്ചു. ഏനവാ പരംബ്രഹ്മ ആദിശ്യതേ, ഏതെന്നുകൊണ്ടാണോ ആ പരബ്രഹ്മത്തെ നിനക്കറിയാൻ കഴിയുന്നത്, ഏതൊരു വിധത്തിലാണോ ആ പരബ്രഹ്മത്തെ നിനക്ക് ഉപദേശിക്കുന്നത്, ആ ആദേശം തം അപ്രാക്ഷ്യ പൃഷ്ടവാൻ ആചാര്യം. ആചാര്യനോട് നീ അത് ചോദിച്ചോ, ആചാര്യൻ നിന്നെ ഉപദേശിച്ചോ, അതാണല്ലോ മുഖ്യമായത്. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഈ തലക്കനം മാറും. അതറിയാത്തതുകൊണ്ടാണ് വേദത്തെ വേദശബ്ദരാശി ശബ്ദസമൂഹത്തെ ഗ്രഹിക്കുകയും താല്പര്യം മനസ്സിലാക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തലക്കനം ഉണ്ടാവും. വേദം ഗ്രഹിക്കാതെ തന്നെ മനുഷ്യനുള്ളതാണ് തലക്കനം. വേദം കൂടെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് കൂടത്തേ ഉള്ളൂ. അതിന്റെ താല്പര്യം മനസ്സിലാക്കണം. അത് നീ അറിഞ്ഞോ, നീ ചോദിച്ചോ. ഇതാണ് ചോദിക്കുന്നത്. എന്താണ് ആദേശം? എന്തിന്റെ കാര്യമാണ് പിതാവ് പറയുന്നത് എന്നറിയാതെ പുത്രന്റെ കൂടെ ആശയക്കുഴപ്പത്തിലാണ്. ഇത്രയും വലിയ ഒരു ഭാവം നിനക്ക് വരുന്നതിന് എന്താണ് നിനക്ക് കിട്ടിയത്? അവിടെ നീ നാല് വേദമല്ലാതെ മറ്റെന്തെങ്കിലും കിട്ടിയോ? അപ്പോ ശിഷ്യന് ആശയക്കുഴപ്പമുണ്ടാകുന്നു. പുത്രൻ എന്താ എന്തിനെ കുറിച്ചായി പറയുന്നത്? അത് വിശദമാകുന്നു. ഏന അശ്വതം ശ്രുതം ഭവതി അമതം മതം അവിജ്ഞാതം വിജ്ഞാതമിതി കഥന്നു ഭഗവത് ആദേശോ ഭവതീതി. തമാദേശം വിശനിഷ്ഠ ഉപദേശത്തെ വിശേഷിച്ച് പറയുന്നു, ഏന ആദേശേന ശ്രുതേന അശ്രുതമപി അന്യശ്രുതം ഭവതി. ഏതെന്ന് കേട്ടുകഴിഞ്ഞാലാണോ അശ്രുതമപി അന്യശ്രുതം ബോധി, കേൾക്കാത്തതും കേട്ടതായിത്തീരുന്നത്. ഏതൊരു ഉപദേശം കേട്ടുകഴിഞ്ഞാലാണോ നീ ഇതുവരെ കേൾക്കാത്ത ഉപദേശങ്ങളും കേട്ടതായിത്തീരുന്നത്, പിന്നീടൊന്നും കേൾക്കാൻ അവശേഷിക്കാതെ ആകുന്നത് എന്നാണ്. എന്തുകൊണ്ട്? പരമാർത്ഥ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നും കേൾക്കാനില്ല. മറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. ഏതൊന്നിനെ നീ കേട്ടാലാണോ മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങളെ നിനക്ക് കേൾക്കാൻ കഴിയുന്ന, അങ്ങനെയും പറയുന്നുണ്ട്. സിദ്ധിയായി ആത്മതത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിപ്രകൃഷ്ടം, വ്യവഹിതം, അതായത് ദൂരെയുള്ളതും മറഞ്ഞിരിക്കുന്ന ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റും. ദേവന്മാരും സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം, ഭൂമിക്കടിയിൽ പാതാളവാസികളും സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം, ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതമായ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള അബദ്ധ വ്യാഖ്യാനങ്ങളും പലരും ചെയ്തിട്ടുണ്ട്. അതല്ല ഉദ്ദേശിക്കുന്നത്. ഏതൊരു തത്വത്തെ ശ്രവിച്ചാലാണോ തത്വമസി, അതാണ്. അത് ശ്രവിച്ചു കഴിഞ്ഞാൽ അശ്രുതമപി, അശ്രുതമായതെല്ലാം ശ്രുതമായി തീരുന്നു, പിന്നീടൊന്നും ശ്രവിക്കാനായി അവശേഷിക്കുന്നില്ല. പരമാത്മ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് ഗ്രഹിക്കാൻ? അത് ശ്രമം ഒടുങ്ങി. ആ ശ്രവണത്തിലൂടെ തന്റെ വാസ്തവ സ്വരൂപത്തെ ബോധിച്ചു, പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലായി, സംസാരത്തിൽ നിന്ന് മുക്തമായി, അജ്ഞാന സംശയ വിഭ്രമങ്ങളെല്ലാം അവസാനിച്ചു. ആ ഒരു നിലയിൽ പിന്നീട് എന്തെങ്കിലും വിശേഷിച്ച് ആ തത്വത്തെ കുറിച്ച് ശ്രവിക്കാനായി. അതാണ് അശ്രുതമൊക്കെ ശ്രുതം ഭവതി എന്ന് പറയുന്നത്. പിന്നീട് ഈ നാനാത്വ ശ്രവണത്തിൽ ഇനി കഴമ്പില്ല. അശ്രുതം ശ്രുതം ഭവതി, അമതം മതം, അതർക്കിതം തർക്കിതം ഭവതി, അവിജ്ഞാതം വിജ്ഞാതം, അനിശ്ചിതം നിശ്ചിതം ഭവതി. ഏതൊന്നിനെ കുറിച്ച് മനനം ചെയ്താലാണോ പിന്നീട് മറ്റു വിഷയങ്ങളെ കുറിച്ച് മനനം ചെയ്യേണ്ട ആവശ്യം വരാത്തത്. തർക്കിതം മനനം ചെയ്യുക, ആത്മതത്വത്തെ മനനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വിഷയതത്വങ്ങളെ മനനം ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? വിഷയത്തിന്റെ തത്വം ആത്മാവാണെന്ന് മനസ്സിലാവുന്നു. ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ മനനം ചെയ്യുന്നത് എന്താണ്? അതിന്റെ രഹസ്യത്തെ മനസ്സിലാക്കും, അതിന്റെ പരമാർത്ഥം എന്തെന്ന് മനസ്സിലാക്കും. ആത്മതത്വത്തെ മനനം ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പരമപരമാർത്ഥം ആത്മാവാണെന്ന് മനസ്സിലാവുന്നു. പിന്നീട് വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? വിഷയത്തിന്റെ തത്വവും ആത്മാവും തന്നെ. വിഷയത്തിൽ നിന്ന് മറ്റൊന്നും പഠിക്കാനില്ല. സാധാരണ മനുഷ്യൻ വിഷയത്തിൽ നിന്ന് പഠിക്കുന്നു, വിഷയത്തിൽ നിന്ന് പഠിക്കാൻ പലതുകൊണ്ടെന്താണ്? നാനാത്വത്തെ പഠിക്കുന്നു. അതാണ് സാധാരണ മനനത്തിന്റെ പ്രയോജനം. ശബ്ദത്തിൽ നിന്ന് എന്താ ശ്രവിക്കുന്നു? നാനാത്വത്തെ ശ്രവിക്കുന്നു. ഇവിടെ അതല്ല, ശബ്ദത്തിൽ നിന്ന് ഏകത്വമാണ് ശ്രവിക്കുന്നതെങ്കിൽ സർവശബ്ദങ്ങളും ആ ഒരു ഏകത്വത്തെ ബോധിപ്പിക്കുന്നു. അതിന് വിശേഷമൊന്നും ശ്രവിക്കാനില്ല. മനനവും ആ ഏകത്വത്തെയാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ പിന്നെ മറ്റൊന്നിനു വേണ്ടിയും മനനം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മനനം ഒന്നിനെ ബോധിപ്പിക്കുന്നത് എന്ന ഏകത്വത്തെ. അതുപോലെ അവിജ്ഞാതം വിജ്ഞാതം അനിശ്ചിതം നിശ്ചിതം ബോധി പറയുന്നു. ഏതൊന്നിനെ നിശ്ചയിച്ചാലാണോ അനിശ്ചിതമായത് സർവവും നിശ്ചിതമായി തീരുന്നത്. ആത്മനിശ്ചയത്തിൽ എന്താണോ വിദ്യന്തേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയാഹ, ആത്മവിഷയമായിട്ടുള്ള സർവസംശയങ്ങളും ഇല്ലാതാകുന്നു, അയാൾ മായ നിർമുക്തനായിത്തീരുന്നു. ആ സ്ഥിതിയിൽ പിന്നെന്താ പ്രത്യേകിച്ച് നിശ്ചയിക്കാൻ? ഈ വ്യാപാരങ്ങളെല്ലാം ആത്മാവിനെ സംബന്ധിച്ച് നിഷ്പ്രയോജനമാണ്. ആത്മതത്വത്തെ നിശ്ചയിച്ചിട്ട് പിന്നെ വീണ്ടും ആത്മതത്വത്തെ നിശ്ചയിക്കുക എന്റെ ആവശ്യമില്ല. ആത്മതത്വത്തെ ശ്രവിച്ചിട്ട് വീണ്ടും അത് തന്നെ ശ്രവിക്കുക, അതിന്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ ശ്രവിച്ചിട്ടില്ല എന്നർത്ഥം. അതിന്റെയൊക്കെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ നിശ്ചയിച്ചിട്ടില്ല, ശ്രവിച്ചിട്ടില്ല എന്നാണ്. മറിച്ചാണെങ്കിലോ ആ വ്യാപാരങ്ങളെല്ലാം വ്യർത്ഥമാകുന്നു. പ്രപഞ്ചത്തിൽ പിന്നീട് മറ്റൊരു നിശ്ചയത്തിന്റെ ആവശ്യം തന്നെ എന്താണ്? പ്രപഞ്ചത്തിന്റെ സാരം ആത്മാവാണെന്ന് നിശ്ചയം വന്നു കഴിഞ്ഞു, പിന്നെന്താ ഇവിടെ നിശ്ചയിക്കുക? അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത്, ശ്രുതേനാശ്രിതം അഭി അന്യശ്രിതം ഭോതി അമതം മതം, അതർക്കിതം തർക്കിതം ഭോതി അവിജ്ഞാതം വിജ്ഞാതം അനിശ്ചിതം നിശ്ചിതം ഭോതി.